ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലിൻ, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നുഞ്ഞേരി. അവൻ പറയുന്ന കേട്ട് ജാനി എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടവും ദേഷ്യവും നിറഞ്ഞ മുഖത്തോടെ അവന്റെ കയ്യിലുള്ള കീയിലേക്ക് നോക്കി. അവൻ കീ കറക്കി വിജയചിരിയോടെ അവളെ നോക്കി നിൽക്കുക തന്നെയാണ്. ജാനികൊന്നും മിണ്ടാ തിരിഞ്ഞടന്നു.
ഹലോ, ഒന്നവിടെ നിന്നേ?
കാശിയുടെ വിളി കേട്ട് ജാനിക തിരിഞ്ഞു നോക്കി. കാശിനാഥൻ കീ കറക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. കാറ്റിൽ അവളുടെ നീളം മുടിയഴകൾ പാറി പറക്കുന്നുണ്ടായിരുന്നു. അവൻ മുഖം താഴ്ത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. ജാനികയുടെ ദേഷ്യം നിറഞ്ഞ കണ്ണിലേക്ക് അവൻ മിഴിവെട്ടാൻ നോക്കി. അവൾ പതിയെ മിഴികൾ താഴ്ത്തി. കാശിനാഥൻ അവന്റെ ചുണ്ടുകളാൽ മുഴിഞ്ഞു. അവൻ പറഞ്ഞു കേട്ട് ജാനികയുടെ മിഴികൾ ഞെട്ടലോടെ അവൻ നോക്കി. അവൻ പറഞ്ഞ കേട്ടുകൊണ്ടിരിക്കുന്ന ജാനിക്ക് വേദന സഹിക്കാനായില്ല. അവളുടെ മിഴികളിൽ നിന്ന് അവൾ പോലും അറിയാതെ നീർത്തുള്ളികൾ പൊടിഞ്ഞു. എത്ര പിടിച്ചു വെക്കാൻ ശ്രമിച്ചിട്ടും ജാനികയുടെ മിഴികൾ നിറഞ്ഞു.
ഇത്രയെങ്കിലും നിന്നോട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. എന്നെ ഉപദ്രവിക്കാൻ വരുമ്പോ ഇനി മുതൽ നീ ഇതുകൂടി ഓർത്തോ.
ജാനികയൊന്നും മിണ്ടാതെ ഓടുമ്പോൾ കാശി ദേഷ്യത്തോടെ കീ കറക്കി അവന്റെ റൂമിലേക്ക് പോയി. നാദേശ്വരത്തിന്റെ മണ്ണിൽ നിന്ന് കരഞ്ഞുകൊണ്ട് അവൾ ഓടിപ്പോയി. സ്വന്തം റൂമിലേക്ക് കയറി ജാനി ബെഡിൽ കിടന്ന് കരയാൻ തുടങ്ങി. ആരോടും തന്റെ വേദനകൾ പറയാൻ വയ്യാതെ അവൻ പറഞ്ഞതോർത്ത് ജാനി മുഖംപൊത്തി കരഞ്ഞു. അലറി കരയാൻ പോലും അവൾക്ക് തോന്നി. അത്രയ്ക്ക് ആ മനസ്സ് വേദനിക്കുന്നുണ്ടായിരുന്നു. ഉള്ളിലെ വേദനകൾ പിടിച്ചു വെക്കാൻ കഴിയാതെ അവൾ റൂമിലെ നൂൽപ്പാവി പിടിച്ച് കരയാൻ തുടങ്ങി. തന്റെ പരിഭവങ്ങളും പിണക്കവും എല്ലാം അറിയുന്ന നൂൽപ്പാവയെ പിടിച്ച് അവൾ കുറേ നേരം കരഞ്ഞു. ഉള്ളിലെ വേദനകൾ പാവയോട് എണ്ണി പറയാൻ തുടങ്ങി. അവൻ പറഞ്ഞത് കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ജാനിക പാവയെ നുള്ളാനും മടിക്കാനും തുടങ്ങി. റൂമിലേക്ക് വന്ന ഗീതയുടെ മടിൽ കിടക്കുമ്പോഴും കാശി പറഞ്ഞോർത്ത് അവളുടെ മിഴികൾ നിറയുന്നുണ്ടായിരുന്നു.
ഗീത ചേച്ചി, ഇന്ന് കാശിയിട്ട് ഞങ്ങളുടെ കോളേജിൽ വന്നിരുന്നു. എന്താണ് കാര്യമെന്നോ? ചേട്ടൻ സ്പോർട്സിന്റെ സാറാണിപ്പോ.
ആര്യ അവരുടെ കൂടെ ബെഡിൽ വന്നിരുന്നുകൊണ്ട് പറഞ്ഞു.
ആദ്യമായിട്ട് ഞാനും ചേട്ടന്മാർ ലക്ഷ്മിയമ്മയും കൂടെ ഇന്ന് അവനറിയാതെ കോളേജിൽ പോയിരുന്നു. ഞങ്ങൾ കണ്ടുമല്ല. അവർ കാശിയെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നു.
ഒന്ന് നിർത്തുന്നുണ്ടോ? കാശിനാഥൻ കാശിനാഥൻ കാശിനാഥൻ, എനിക്ക് ദേഷ്യം വരുന്നു ആ പേര് കേൾക്കുമ്പോ. എഴുന്നേറ്റ് പോകുന്നുണ്ട് രണ്ടും.
നിനക്ക് എന്താ ജാനി?
പ്രാന്ത്, ഒന്ന് പോയി തരുവോ?
എന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ് അവൻ.
എന്താ മോളെ?
എന്ത്? അവൻ എന്റെ മനസ്സ് വിഷമിപ്പിച്ചു, അത്ര തന്നെ. പുറത്തു പോരണ്ടു.
അവൾ ചെവി കൊത്തിക്കൊണ്ട് പറഞ്ഞു. രണ്ടാളും പുറത്തേക്ക് പോയി. അവൻ പറഞ്ഞു തോർക്കുന്തോറും അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു. പിറ്റേ ദിവസം രാവിലെ ഉണർന്ന് പൂമുഖത്തേക്ക് വന്ന കാശിനാഥൻ ബുള്ളറ്റ് നോക്കുമ്പോൾ അത് അവിടെ എത്തിയിട്ടില്ലായിരുന്നു. അവൻ കോളേജിലേക്ക് രാവിലെ ചെല്ലുമ്പോൾ ഗ്രൗണ്ടിലെ മഴവെള്ളം കെട്ടി നിൽക്കുന്നതിലൂടെ അവന്റെ ബുള്ളറ്റ് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജാനകിയുടെ ക്ലാസ്സിലെ ബോയ്സ്. അവളും കൂട്ടുകാരികളും പെരുമരത്തിന് കീഴിലിരുന്ന് വിസിലടിക്കുന്നുമുണ്ട്. ദേഷ്യം വന്ന് കാശിനാഥൻ കൈച്ചുരുട്ടി മുന്നോട്ട് വേഗത്തിൽ നടക്കാൻ തുടങ്ങി. കാശിനാഥൻ കാലുകൾക്ക് വേഗത കൂട്ടി ഓടാൻ തുടങ്ങി.
വാവ്, എടി കാലനാഥ് ഓടി വരുന്നു നോക്ക്,
ജാനകിയുടെ ഒരു സുഹൃത്ത് പറഞ്ഞു കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി. കാശിനാഥൻ ആഷ് ആൻഡ് ബ്ലാക്ക് കളർ സ്പോർട്സ് വെയർ ധരിച്ച് ഓടി വരികയാണ്. നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയിലൂടെ വിരലോടിച്ച് കയ്യിലുണ്ടായിരുന്ന ക്യാപ്പ് എടുത്ത് അവൻ തലയിലേക്ക് വെച്ചു. രണ്ട് വിരൽ വായിലേക്ക് വെച്ച് അവൻ വിസിൽ വിളിച്ചു.
ദാ കാശ് സാർ വന്നു, വാ.
ജാനകിയുടെയും കൂട്ടുകാരുടെയും പ്രവൃത്തികൾ കണ്ടുനിന്നിരുന്ന കുട്ടികൾ അവന്റെ വിസിലടി കേട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോയി. കാശിനാഥൻ അവനെയും കൂട്ടി ബാസ്കറ്റ് ബോൾ കളിക്കളത്തിലേക്ക് പോയി.
കാശിനാഥൻ ദേ പോയി. ജാനിക, അവൻ ഇത്രയ്ക്ക് ലുക്കായിരുന്നു. ഓടി വരുമ്പോഴേ വിജയദേവർ കൊണ്ടേ പോലുണ്ട്. ആ കരിയൊക്കെ പോയപ്പോ ഇവൻ എന്തൊരു ലുക്കായി. നമുക്കും ഗേൾസിന്റെ ബാസ്കറ്റ്ബോൾ ടീമിൽ ചേർന്നാലോ? എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാലോ.
ഗ്രൗണ്ടിൽ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന കാശിനാഥനെ നോക്കി ജാനികയുടെ കൂട്ടുകാരികൾ ഓരോരുത്തരായി അവനെ നോക്കി ആരാധനയോടെ പറയാൻ തുടങ്ങി. അവർ പറഞ്ഞു കേട്ട് ജാനിക വായുമ്പോൾ ചിൽക്കുന്ന കണ്ട് കരീന ഉറക്കി ചിരിക്കാൻ തുടങ്ങി.
എന്റെ ജാനി, ഈ വായു നോക്കികൾ കൂട്ടുവിളിച്ചാണോ നീ പണിയൊപ്പിച്ച്? അതും കാശിയേട്ടന്റെ ബുള്ളറ്റിൽ. അടി വാങ്ങാൻ തന്നെയാണല്ലേ പുറപ്പാട്.
കരീന പെരുമരത്തിന്റെ കീഴിലേക്ക് വന്ന് അവരോട് ചോദിച്ചു.
അയ്യോ, ഇത് കാശിസാറിന്റെ ബുള്ളറ്റ് ആയിരുന്നോ?
ബുള്ളറ്റ് ഓടിച്ച ആൺകുട്ടികൾ ചോദിച്ചു.
അപ്പൊ നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ?
കരീന ബോയ്സിനോട് ചോദിച്ചു.
ഈ തെണ്ടികൾ പറഞ്ഞ് ഇന്നലെ ഞങ്ങൾ അടിയുണ്ടാക്കിയ ജൂനിയേഴ്സിൽ ഒരുത്തിന്റെ ബുള്ളറ്റ് ആണെന്നാണ്.
അവന്മാർ വേഗം ബുള്ളറ്റിൽ നിന്നിറങ്ങി അത് മരത്തിനടുത്തേക്ക് കൊണ്ടുപോയി നിർത്തി. അവന്മാർ കാശിയോട് സോറി പറയാൻ പോയി.
ഹോ, എന്തൊരു ലുക്കാണ്, ചിരി കാണാൻ.
കൂട്ടുകാരികൾ വീണ്ടും തുടങ്ങി.
ഒന്ന് നിർത്തുന്നുണ്ടോ? നാളെ ഇടി നിനക്കൊക്കെ. വായി നോക്കികൾ, ഇത്ര ദിവസം അവനെ കാണുമ്പോൾ നീയൊക്കെ എന്റെ ഒപ്പം കളിയാക്കാൻ കൂടിയിട്ട് ഇപ്പൊ വായി നോക്കി നിൽക്കുന്നു. നീയൊക്കെ ഇതിനു മുമ്പ് അവനെ കണ്ടിട്ടുണ്ടല്ലോ. അന്ന് തോന്നാത്ത ഇപ്പൊ തോന്നാൻ എന്താ കാരണം?
ജാനിക കോപം കൊണ്ട് വിറച്ചു.
അന്നത്തെ പോലെ അല്ലേ ജാനി, ഇന്ന് കാണാൻ ഒരു പ്രത്യേക രസമുണ്ട്.
ഇന്നവൻ ഓടി വരുന്ന കണ്ടപ്പോ, ഓ, ഇവൻ ഇത്ര സുന്ദരനായിരുന്നെങ്കിൽ ഞങ്ങളൊന്നും പറയില്ലായിരുന്നു ഞങ്ങളുടെ കാശിയേട്ടനെ. അവരെല്ലാവരും അവൻ നോക്കിക്കൊണ്ട് ഒരുമിച്ച് പറഞ്ഞു.
ഓ, ഒന്ന് നിർത്തുന്നുണ്ടോ? ജാനിക ദേഷ്യം വന്ന് തന്റെ തോളിൽ കൈവച്ച കൂട്ടുകാരിയുടെ കൈ തട്ടിമാറ്റി.
കാശി, ഇന്ന് ലുക്കായിട്ടുണ്ടല്ലോ ഈ വേഷത്തിൽ.
ലാൽ സാർ അവൻ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു.
അല്ലെങ്കിൽ ഞാൻ മോശമാണോ സാറേ?
ഏയ്, അങ്ങനെയല്ല, പണ്ടത്തെ കാശിയുടെ ലുക്ക് വന്ന പോലെ ആകെ മൊത്തം കളറായിട്ടുണ്ട്.
അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എന്റെ പെങ്ങക്കും ചേട്ടന്മാർക്ക് കൊടുക്കണം. എന്നെ ഒരുക്കി വിട്ടത് അഞ്ചിന്റെയും പണിയാണ്.
ലാൽ സാർ ചിരിച്ചു. അപ്പോഴാണ് ജാനകിയുടെ ഫ്രണ്ട്സ് അവന്റെ അരികിലെത്തി കാര്യം പറഞ്ഞത്. ഞങ്ങൾക്കറിയില്ലായിരുന്നു അത് സാറിന്റെ ബുള്ളറ്റ് ആണെന്നത്, ആൺകുട്ടികൾ പറഞ്ഞു.
ഒരു 10 തവണ ഗ്രൗണ്ട് മൊത്തം ഓടിയിട്ട് വായോ, ബാക്കി ഞാൻ പിന്നെ തരാം.
ആദ്യം ഇത് ചെയ്യിപ്പിച്ചവൾ കൊടുത്തിട്ട് വരാം.
പോ, ഓടാ നോക്ക്,
കാശി ഗൗരവത്തോട് പറഞ്ഞു. ജാനിക ദേഷ്യം വന്ന് പെരുമരത്തിനടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്.
മോളെ, എല്ലാവരും കൈവിട്ടു പോയല്ലോ.
ജാനികയോട് വായി നോക്കുന്ന കൂട്ടുകാരികളെ കണ്ണുകൊണ്ട് കാണിച്ചുകൊണ്ട് കരീന പറഞ്ഞു,
പോടി.
ജാനിക ദേഷ്യത്തോടെ മുമ്പോട്ട് നടന്നു. പുറകിൽ നിന്നൊരു വിസിലടി കേട്ടു.
അതേടി, ഇങ്ങോട്ട് വരുന്നു.
കാശിനാഥൻ നടന്നു വരുന്നുണ്ട്. കൂട്ടുകാരികൾ പറഞ്ഞു,
നീ എന്താടി കരുതിയത്? ഞാൻ നേരെ വന്ന് അടിയുണ്ടാക്കി ഇവിടെ ഒരു മാസ് ഷോ കാണിക്കാൻ വരുമെന്നോ?
ജാനിക അവനിൽ നിന്ന് ദേഷ്യത്തോടെ മുഖം തിരിച്ചു.
എടി പുല്ല്, വല്ലാതെ കിടന്ന് തിളച്ചാ നിന്റെ പത്തി ഞാൻ അടിച്ചു താഴ്ത്തു. ഇന്നലെ കേട്ടതുപോലെ എന്റെ ബുള്ളറ്റ് ചളി നിറഞ്ഞ ഗതിയിലാക്കി നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. ഇവിടെ വാളി.
കാശിനാഥൻ അവിടെ കൈവലിച്ചു.
അയ്യോ ജാനി.
അവളുടെ കൂട്ടുകാരികൾ ഒരുമിച്ച് വിളിച്ചു.
നിനക്കൊക്കെ ക്ലാസ്സിൽ പോകാനായില്ലേ? ഇവൾക്കിവിടെ കുറച്ച് പണിയുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ ഇവളെ വിടും.
കാശി ചൂടായപ്പോൾ അവർ പേടിച്ചു.
അയ്യോ, ജാനിക്ക് പണിയിട്ടോ? കാശിയേട്ടിന് ആകെ ദേഷ്യത്തിലാണ്.
കരീന കൂട്ടുകാരികളോട് ടെൻഷനോടെ പറഞ്ഞു,
എന്തായാലും ഞങ്ങളുടെ മൂപ്പരുടെ കട്ട ഫാനായി.
അവരെല്ലാവരും പറയുന്ന കേട്ട് കരീന വായും പൊളിച്ചു നിന്നു.
ഇവിടെ നിന്ന് കറങ്ങാതെ എല്ലാവരും ക്ലാസ്സിൽ പോകാൻ നോക്ക്.
കാശി അവരോട് ദേഷ്യപ്പെട്ടു. കാശി അവരുടെ കൈവലിച്ച് പെരുമരത്തിനടുത്തേക്ക് പോയി. ജാനിക അവന്റെ കയ്യിലേക്ക് ഇടിക്കുന്നുണ്ട്. അവനവിടെ കൈ മുറുകെ പിടിച്ച് വലിച്ചുകൊണ്ടുപോയി.
എന്റെ കൈയിൽ നിന്ന് വിടുന്നുണ്ടോ?
ജാനിക അവന്റെ കയ്യിൽ ഇടിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു.
ഇങ്ങോട്ട് വാടി.
കാശിനാഥൻ അവള് വലിച്ചുകൊണ്ടുപോയി.
കാലനാഥ, വൃത്തികെട്ടവനെ, വിടെന്റെ കൈ.
അവൾ അമതി. ജാനികയുടെ കവിളിൽ അവന്റെ കൈ ശക്തിയായി പതിഞ്ഞു. അവളുടെ ചുണ്ടിൽ നിന്ന് ചോര കുടിഞ്ഞു. ജാനിക അവനെ തള്ളിക്കൊണ്ട് നിലത്തേക്കിരുന്നു.
എടി പുല്ല്, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞതാ എന്നോട് വഴക്കിടാൻ വരരുതെന്ന്. ഇത് നീ ചോദിച്ചു വാങ്ങിയതാ.
ഞാൻ പറയും, എന്റെ സിദ്ധുവേട്ടനോട് നീ എന്നെ അടിച്ചത്.
ആരാടി നിന്റെ സിദ്ധുവേട്ടൻ? ബ്രൂസ്ലിയുടെ അനിയൻ കുഞ്ഞപ്പനോ? അവളുടെ ഒരു ചിതുവേട്ടൻ, ഇടിമിന്നൽ സൈക്കോ.
സൈക്കോ നീയാണോ പ്രാന്ത?
എന്ത് പറഞ്ഞടി?
കാശിയോടെ മുടിയിൽ പിടിച്ചു. വേദനിച്ച് ജാനി അറിയാതെ പിടിച്ചത് അവൻ ഇടനെഞ്ചിലായിരുന്നു. അവൾ നെഞ്ചിൽ കയ്യമർത്തി.
എന്റെ നെഞ്ചിൽ നിന്ന് കയ്യെടുക്കടി,
എന്റെ മുടിന്ന് വിട്.
ഇല്ലെങ്കിൽ
ഇല്ലെങ്കിൽ
ജാനി അവന്റെ നെഞ്ചിലേക്ക് അടിച്ചു.
എടി, നീ എന്റെ നെഞ്ചിലേക്ക് അടിക്കുമല്ലേ?
കാശി അവന്റെ മുടിയിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ബുള്ളറ്റിനടുത്തേക്ക് കൊണ്ടുപോയി.
എന്റെ ബുള്ളറ്റ് നീ ഇപ്പൊ കഴുകി വൃത്തിയാക്കി തരണം, ഇല്ലെങ്കിൽ നീ ഇന്ന് ക്ലാസ്സിൽ പോവില്ല.
ഞാൻ ചെയ്യില്ല.
നീ ചെയ്യും, നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിച്ചിരിക്കും.
അവൻ പെരുമരത്തിനടിയിലിരുന്നു.
നോക്കിയൽക്കാതെ ആ പൈപ്പിൽ നിന്ന് വെള്ളെടുത്തു കൊണ്ടുവന്ന് കഴുകാൻ നോക്ക്. ചെല്ല് ചെല്ല്,
പോയി നിന്നെ മറ്റവളോട് പറയടാ കാലനാഥ.
ഈ എനിക്ക് മറ്റവള്? മോളെ, ഞാൻ നിന്റെ സിദ്ധാർത്ഥനല്ല, കാശിനാഥനാണ്.
എന്റെ സിദ്ധുവേട്ടനെ പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട്? ഞാൻ കണ്ടിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനാണ് സിദ്ധുവേട്ടൻ. എന്നെ അടിച്ചല്ല, ഞാൻ പറഞ്ഞു കൊടുക്കും.
എന്നാ ഇതുകൂടി പറഞ്ഞു കൊടുക്കടി.
കാശി അവളുടെ മുഖത്തേക്ക് വീണ്ടും അടിച്ചു. അവൻ അവളുടെ മുടിയിൽ പിടിച്ച് ബുള്ളറ്റിന് മുമ്പിൽ മുട്ടുകുത്തി ഇരുത്തിച്ചു. അവളുടെ ബാഗിൽ നിന്ന് ബോട്ടിൽ എടുത്തു കൊടുത്തു. ജാനിക വേദനിച്ച് കയ്യിലുള്ള കർച്ചീഫ് കൊണ്ട് ബുള്ളറ്റിൽ തുടക്കാൻ തുടങ്ങി. കാശി അവളുടെ മുടിയിലെ പിടിവിട്ടിരുന്നില്ല. വേദന സഹിക്കാൻ വയ്യാതായപ്പോൾ ജാനിക അവനെ നെഞ്ചിലേക്ക് അടിച്ചു. നെഞ്ചിലേക്ക് അടിച്ച ദേഷ്യത്തിൽ കാശി അവളുടെ കൈ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ചു. അവളെ അടിക്കാൻ വീണ്ടും കയ്യൊങ്ങിയതും ജോ വന്ന് അവനെ പിടിച്ചു മാറ്റി.
നിനക്കെന്ത് പ്രാന്തിപ്പിച്ച കാശി, ഇവിടെങ്ങനെ അടിക്കാന്?
ചുണ്ടിയിൽ നിന്ന് ചോരയിൽ ചെലുത്തുന്ന ജാനിക നോക്കി ജോ ചോദിച്ചു. കാശിയുടെ കൂട്ടുകാരെല്ലാവരും കരീനെ വിളിച്ചിട്ട് വന്നതാണ്.
ജാനി
തളർന്നു നിൽക്കുന്ന അവള് കരീനെ വന്ന് ചേർത്ത് പിടിച്ചോട് വിളിച്ചു.
കൊല്ലുന്ന, ഇതിനെ കൊണ്ടുപോന്റെ മുമ്പിൽ നിന്ന് കാണുമ്പോ തന്നെ തല്ലി കൊല്ലാനാ തോന്നുന്നത്.
ഞാൻ നിന്നെയും കൊല്ലു.
ജാനിക ചുണ്ടിലെ ചോര തുടച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു.
എന്നാ കൊല്ലടി എന്നേ.
കാശി പാഞ്ഞിയെന്നും ജാനിക അവന്റെ മുഖത്തേക്ക് അടിച്ചു. അവന്റെ നെഞ്ചിലേക്ക് ആഞ്ഞുകൂട്ടി. ദേഷ്യം വന്ന് കാശി ബുള്ളറ്റിന്റെ മേലിൽ നിന്ന് ഹെൽമെറ്റ് എടുത്ത് അവൾ അടിക്കാൻ പാഞ്ഞെന്നു. കൂട്ടുകാർ അവനെ ചുറ്റിപ്പിടിച്ചു.
കൊല്ലുവടി നിന്നെ ഞാൻ, എന്റെ നെഞ്ചിലെ ടാറ്റൂവിൽ അടിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ല.
അവന്റെ മുഖം കണ്ടാൽ ഒരാളെ കൊല്ലാനുള്ള ഭാവത്തോടെയാണ് നിന്നിരുന്നത്. നിന്റെ നെഞ്ചിലെ ടാറ്റൂവിൽ ഇനിയും ഞാൻ അടിക്കും. ഇത്രമാത്രം നിനക്ക് അവരെ അടിക്കുമ്പോൾ ദേഷ്യം വരാൻ ആരാണ് അതിനുള്ളിൽ? നിന്റെ കെട്ടിയോളോ
ജാനിക, മര്യാദക്ക് പൊക്കോ നീ.
കാശി ചൂടായി.
ഇല്ലെങ്കിൽ ഇനിയും ഞാൻ അടിക്കും.
പിന്നെ നിന്റെ ഈ ഭീഷണി എന്ന് കേട്ട് ഞാൻ പേടിക്കില്ല.
നീയും നിന്റെ നെഞ്ചിലൊരു ടാറ്റൂവും.
ജാനിക അവന്റെ നെഞ്ചിൽ തള്ളിക്കൊണ്ട് പറഞ്ഞു. കാശിയുടെ മനസ്സ് വേദനിച്ചു.
കരീന, വിളിച്ചോണ്ട് പോവളെ,
ജോ കരീനയോട് പറഞ്ഞു. ജാനികയുടെ കൈ പിടിച്ചു വലിച്ച് കരീന കൊണ്ടുപോകാൻ തുടങ്ങി.
നിന്റെ ഒരു ടാറ്റൂ നീ പോട കാലനാഥ.
ജാനിക അവനെ തിരിഞ്ഞോക്കി അവനെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു. അവൻ ദേഷ്യം വന്ന് അമറി.
എന്റെ കാശി, നീ ഒന്ന് അടങ്ങട.
ജോ അവൻ ഇറുകെ കെട്ടിപ്പിടിച്ചു. കാശി അവളെ നോക്കി അലറുക തന്നെയായിരുന്നു.
എന്റെ നെഞ്ചിലടിച്ച് അവളെ ഞാൻ വെറുതെ വിടില്ല. എനിക്ക് എല്ലാം ഈ ടാറ്റൂ. ഞാൻ ജീവിക്കുന്ന പോലെ എന്റെ നെഞ്ചിലെ ടാറ്റൂ ഉള്ളത് കൊണ്ടാ. ഈ കൊത്തിവെച്ച ചിത്രങ്ങളിലൂടെയാണ്.
നീ എന്നാൽ ഞാനാണ്, ഞാൻ എന്നാൽ നീയാണ്. അവൻ ജോയുടെ തോളിൽ കിടന്ന് തളർച്ചയോടെ പറഞ്ഞുകൊണ്ടിരുന്നു. ടാറ്റൂവിലേക്ക് നോക്കി ഉറക്കെ കരയുന്ന കാശിയെ ജോ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവന്റെ നെഞ്ചിടിപ്പ് കൂടുന്ന് ജോ കരയാമായിരുന്നു.
കാശി, ഒന്നടങ്ങി നീ.
തന്റെ കയ്യിലിരുന്ന് കുതിർന്ന കാശിയെ ചുറ്റിപ്പിടിച്ച് ജോ പറഞ്ഞുകൊണ്ടിരുന്നു. കാശിയുടെ കൈകൾ ജോയുടെ മേൽ വരിഞ്ഞു മുറുകി. അവന്റെ കണ്ണിൽ നിന്ന് ചുടുകണ്ണീർ ഒലിച്ചിറങ്ങിക്കൊണ്ടിരുന്നു.
എന്റെ ടാറ്റൂവിലടിച്ച എല്ലാവരെയും ഞാൻ കൊല്ലും,
അവൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. രാത്രി കുടിച്ചുകൊണ്ട് വീട്ടിലേക്കെന്ന കാശി കാണുന്നത് തന്റെ റൂമിന് മുമ്പിൽ നിൽക്കുന്ന അമ്മയാണ്.
എന്താണ് ലക്ഷ്മിക്കുട്ടി റൂമിന്റെ മുമ്പിൽ പ്രതിമ കണക്കെ നിൽക്കുന്നത്?
റൂമിന് മുമ്പിൽ നിൽക്കുന്ന അമ്മയെ കണ്ട് അവൻ ചോദിച്ചു.
കുടിച്ചിട്ടുണ്ടല്ലേ?
ഉണ്ട്, കണ്ടറിഞ്ഞൂടെ, പിന്നെ ചോദിക്കണം.
അവൻ റൂമിലേക്ക് കയറി.
എന്താണ് അവിടെ തന്നെ നിന്നത്? ഇങ്ങോട്ട് കയറി വാ അമ്മേ,
അവൻ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു.
വിടടാ, ഞാൻ ശ്രീമോളുടെ റൂമിലേക്ക് പോയതാ. നീ ഗോമണി കയറി വരുന്ന കണ്ടപ്പോ ഇവിടെ നിന്നു എന്നേ ഉള്ളൂ.
പച്ചക്കള്ളം, ശ്രീമോളുടെ റൂമിൽ പോയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ വളർത്തുപുത്രിയെ നോവിച്ചതിനാലാണ് ബലൂണ് പോലെ ഈ മുഖം വീർത്തിരിക്കുന്നതെന്ന് എനിക്ക് അറിയാം മൂസേ.
അവൻ ബെഡിലേക്ക് വീണുകൊണ്ട് പറഞ്ഞു. മോനെ, നീ എന്തിനാണ് ജാനി അടിച്ചത്? അവൾ എന്തെങ്കിലും കുസൃതി ഒപ്പിച്ചിട്ടുണ്ടാവും. അതിനിങ്ങനെയാണ് തല്ലുന്നത്?
കുസൃതിയോ? മറ്റൊരാളെ വിഷമിപ്പിക്കുന്ന രീതിയിലാണോ കുസൃതി ഒപ്പിക്കുക?
അവൻ എഴുന്നേറ്റിരുന്നോട് ചോദിച്ചു. അവൾ നിന്നെ കളിയാക്കിയിട്ടുണ്ടാവും, വേദനിപ്പിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ കരയിപ്പിച്ചിട്ടുണ്ടാവും. പറഞ്ഞു മനസ്സിലാക്കിയാ പോരെ.
അവളോടോ? അവളോട് ആ കുരിപ്പിനോട് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. കൊന്നാലും അവൾ പഠിക്കില്ല കൊച്ചു.
ലക്ഷ്മിയുടെ സ്വരം ഉയർന്നു.
ഓ, വളർത്തുമകളെ പറഞ്ഞപ്പോ സഹിച്ചില്ല അല്ലേ?
വളർത്തുമകൾ എത്ര നിസ്സാരമായിട്ടാണ് നീ പറഞ്ഞത്.
അവളുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെൺകുട്ടികളായിരുന്നെങ്കിൽ അരുന്ധതിയുടെ കുത്തുവാക്കൾ കേട്ട് ഓടിപ്പോയിട്ടുണ്ടാവും. കോടിക്കണക്കിന് സ്വത്തുള്ള ആനന്ദശങ്കറിന്റെ മകൾക്ക് അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇവിടെ നിൽക്കുന്നത് നമ്മുടെയൊക്കെ കൂടെ നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ്. അമ്മ ജീവിച്ചത് ഇവിടെ ആയതുകൊണ്ടാണ്. ഒരമ്മയുടെ സ്നേഹം എന്നും ഞാൻ അവൾക്ക് കൊടുക്കും. പാവാണ് എൻ്റെ മോള്, അമ്മയെ ഇല്ലാതായിട്ടുള്ളൂ. അവളെ അടിച്ചത് അവളുടെ അച്ഛനറിഞ്ഞ.
കാശി പുച്ഛിച്ചു. ഞങ്ങളുടെ രണ്ടുപേരുടെയും അച്ഛന്മാർ ഒരേപോലെയാണ്. അവൾക്ക് രണ്ടാം വയസ്സിൽ അടികിട്ടി, എനിക്കിപ്പോഴും കിട്ടുന്നു. അല്ല അമ്മേ, ഇവരൊക്കെ ഒരേ സ്കൂളിലാണ് പഠിച്ചത്. എടുത്ത കോഴ്സ് MTN ആണോ?
MTN? അതെന്ത് കോഴ്സാണ്?
മക്കളെ തല്ലി നന്നാക്കാം. പോടാ,
ഒറ്റ അടിയങ്ങ് തന്നാറുണ്ടല്ലോ.
ബെഡിലേക്കായിരുന്ന ജിമ്മയെ പൊക്കിയെടുത്ത് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കാശി നോക്കിക്കൊണ്ട് അമ്മ പറഞ്ഞു. കാശി, അവൾ ഇനി തല്ലരുത്. ഭാഗ്യ എന്നെ ഏൽപ്പിച്ച കുഞ്ഞാണ് അവൾ. അവൾ കരയുന്ന കണ്ട എനിക്ക് സഹിക്കില്ല. അമ്മ പറയാവളോട് കാശി ഇനി നോക്കിയിരുത്തുന്നു.
ആ, അനുസരിച്ച അവൾക്ക് നല്ലത്. ഇനിയും കുരുത്തക്കേട് കാണിച്ച ഇതിലും വലുത് അവൾക്ക് കിട്ടും.
അവൻ അവളെ ഓർത്ത് പുച്ഛത്തോടെ പറഞ്ഞു. രണ്ടിനോടും പറയുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. പിറുപിറുത്തു പോകുന്ന അമ്മയെ നോക്കി അവൻ ഉള്ളിൽ ചിരിച്ചു. ജാനിക അതിരാവിലെ അലാറം വെച്ച് എഴുന്നേറ്റു. അഴിഞ്ഞുകിടക്കുന്ന മുടി ഉയർത്തിക്കെട്ടി. ഗീത വിളിച്ച് ഉറക്കത്തിൽ നിന്ന് ചിണിങ്ങെഴുന്നേൽക്കുന്ന ജാനിക ഈ ഒരു ദിവസം ആരും വിളിക്കാതെ എഴുന്നേൽക്കും. ഒന്ന്, അവളുടെ പിറന്നാൾ ദിവസമാണ്. ഒപ്പം അമ്മയുടെ മരണ ദിവസവും. അവൾക്ക് ഏറ്റവും വെറുപ്പുള്ള ദിവസം. ഈ ദിവസം അമ്മയുടെ ആത്മാവ് അവൾക്കരികിൽ എന്നത്തേക്കാൾ കൂടുതലുണ്ടെന്നാണ് അവൾ വിശ്വസിക്കുന്നത്. ജാനിക വേഗം പോയി കുളിച്ചു. തലയിൽ തോർത്ത് കെട്ടിവെച്ചതഴിച്ച് തല നന്നായി തുവർത്തി. അലമാരയിൽ നിന്ന് അമ്മയുടെ ഒരു പഴയ നേരിയത് മുണ്ടെടുത്തു. ആ നേരിയതിൽ അവൾ മുഖമമർത്തി കുറച്ചു നേരം നിന്നു. മിഴികളുടെ നീരിൽ ആ നിധിയിൽ പതിക്കുന്നതിന് മുമ്പേ അവൾ ആ വസ്ത്രം മുഖത്ത് നടത്തിമാറ്റി ആ നേരിയതും മുണ്ടും അറിയാവുന്ന രീതിയിൽ ഉടുത്തു. വൃത്തിയായിട്ട് ഉടുക്കാനൊന്നും അവൾക്കറിയില്ലായിരുന്നു.
ഗീത പഠിപ്പിച്ചു കൊടുത്ത് ആലോചിച്ച് ഒരു വിധത്തിൽ അവൾ ഉടുത്തു. അവൾ കണ്ണാടിയുടെ മുമ്പിൽ വന്നു നിന്നു. മുഷിഞ്ഞ ഒരു വസ്ത്രമായിരുന്നു, ഉടുത്തുടുത്ത് പഴകിയ ഒരു വസ്ത്രം. കണ്ണാടിയുടെ ചുവരിലൂടെ അമ്മയുടെ ചിത്രം കാണാമായിരുന്നു. സ്വന്തം അമ്മയെ അവൾ അവളിലൂടെ തന്നെ കണ്ണാടിയിലൂടെ കാണുകയായിരുന്നു. അമ്മയുടെ മുമ്പിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് ഉള്ളിലെ വിഷമങ്ങളെല്ലാം അവൾ പറഞ്ഞു തീർത്തു. ഭാഗീരഥിയുടെ മുഖം ശാന്തമായിരുന്നു. ഒരു പാവം പെണ്ണായിരുന്നു അവളുടെ അമ്മ ഭാഗീരഥി. അമ്മയുടെ ഫോട്ടോയിൽ അവൾ ഉമ്മവെച്ചു. മുടി പിന്നിയിട്ട് ഒരുങ്ങാതെ അവൾ റൂമിൽ നിന്നിറങ്ങി. നേരം പുലരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ നാദേശ്വരത്തേക്ക് പോയി. ഇരുട്ടിലൂടെ അവൾ നാദേശ്വരത്തിൻ്റെ പടിഞ്ഞാറ മുറ്റത്തേക്ക് ഇറങ്ങാൻ നോക്കവേ ഗജൻ അവളെ കണ്ട് ഉറക്കെ ചിഹ്നം വിളിച്ചു. ഗജനോട് പുഞ്ചിരിച്ചുകൊണ്ട് ജാനിക പടിഞ്ഞാറ മുറ്റത്തേക്ക് പോയി. കൂട്ടിൽ കിടന്ന ജിമ്മി അവളുടെ കൂടെ പോയി. അവൾക്കൊരു തുണിയായി. ജാനിക പാടത്തേക്ക് ഇറങ്ങി. കൂടെ ജിമ്മിയും വാരാട്ടി കൂടെയുണ്ട്. ഇരുട്ടിലൂടെ അവൾ നടന്നു. ശിവക്ഷേത്രത്തിൽ നിന്നും സുപ്രഭാതം കേട്ടുകൊണ്ടിരുന്നു. ജാനിക ക്ഷേത്രത്തിലേക്ക് കയറാതെ പാടവരമ്പത്തിൽ നിന്ന് അകലെ കാണുന്ന ശ്രീകോവിലേക്ക് നോക്കിയെന്ന് വേദനയോടെ പുഞ്ചിരിച്ചുകൊണ്ട് ചുറ്റും നോക്കി. ആരെയോ ആ മിഴികൾ തേടുന്നുണ്ടായിരുന്നു. അമ്മേ, അവൾ പതിയെ വിളിച്ച് മിഴികൾ അടച്ചു നിന്നു. മിഴികളിൽ നിന്ന് കണ്ണുനീർ ഒലിച്ചിറങ്ങി. പാടവരമ്പിലൂടെ അവൾ പുഴയെ ലക്ഷ്യമാക്കി നടന്നു. അവളുടെ അമ്മ ഭാഗീരഥിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇടമായിരുന്നു ആ പുഴ. അനാഥ പെണ്ണായ അവളുടെ അമ്മ ആ പുഴയിലെ പൂഴിമണിൽ വന്നിരുന്നാണ് മറ്റുള്ളവരുടെ കുത്തുവാക്കൾ കേൾക്കുമ്പോൾ വന്നിരുന്ന് കരഞ്ഞിരുന്നത്. ദുഃഖവും സന്തോഷവും ആ തീരത്ത് വന്നിരുന്നു ഒറ്റയ്ക്ക് പറഞ്ഞു തീർക്കുമായിരുന്നു. പൂഴിമണിലൂടെ നടക്കുന്ന ജാനിക ഭാഗി എന്നുള്ള വിളി കേൾക്കുന്ന പോലെ തോന്നിയപ്പോൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ചുറ്റും മഞ്ഞ് മാത്രമാണ് കാണുന്നത്.
അമ്മേ,
അവൾ കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു. അടക്കി വെച്ച കരച്ചിലെല്ലാം ഒരു പുഴ പോലെ അവളിൽ നിന്ന് ഒഴുകാൻ തുടങ്ങി. ജിമ്മിയോട് അടുത്ത് മണലിൽ ചുരുട്ടി കിടന്നു.
അമ്മേ, ആദ്യട്ടം കൊലുസ് വാങ്ങി തന്നു. ഗീതേച്ചി ധാവണി, ലക്ഷ്മിയമ്മ സ്വർണ്ണക്കമ്മൽ, സിദ്ധുവട്ടൻ മോതിരം, പപ്പ പുതിയ ഫോണും വാങ്ങി തന്നു. എല്ലാവരും ഇടയ്ക്ക് ഓരോന്നും മേടിച്ചിരും.
ജാനി പെരുന്നാൾ സമ്മാനം അന്നേ ദിവസം വാങ്ങില്ലായിരുന്നു. പിറ്റേ ദിവസമാണ് എല്ലാവരും നൽകുക. അമ്മയുടെ മരണ ദിവസമായി തന്നെ കാരണം. അതുകൊണ്ട് അവൾ പെരുന്നാൾ ആഘോഷിക്കാറില്ലായിരുന്നു.
അരുന്ധതി എന്നെ ഓരോന്നും പറഞ്ഞ് വിഷമിപ്പിച്ച അമ്മ, കാലനാഥൻ എന്നെ അടിച്ചു അമ്മ.
അവൾ ചുണ്ടിന്റെ മുറിവായിരുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു.
ആരോടാ ഞാനീ പറയുന്നു? വായിന് വിരലിട്ടാ പോലും കടിക്കാത്ത ഈ പാവസിനോടോ?
അമ്മ ആരെയും വഴക്ക് പറയില്ല. എല്ലാം കേട്ടിങ്ങനെ കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കും. അമ്മയോടെന്ന പോലെ അവൾ പുഴയിലേക്ക് നോക്കി പറയാൻ തുടങ്ങി.
പ്രേതായിട്ട് വന്ന് എന്നെ നോവിക്കുന്ന എല്ലാവരെയും പേടിപ്പിച്ചുകൂടെ അമ്മേ.
ആദ്യം അമ്മയുടെ ഭർത്താവ് ആനന്ദിനെ പേടിപ്പിച്ചു, പിന്നെ ഭാര്യ പ്രഭാവതിയെയും, എന്നെ നോവിക്കുന്ന എല്ലാവരെയും. വേദനയും ചിരിയും കൂടിക്കലർന്ന സ്വരത്തോടെ പറഞ്ഞ ജാനിക മണലിൽ കിടന്ന് ആകാശത്തേക്ക് നോക്കിക്കിടന്നു.
എന്നെ ദ്രോഹിക്കുന്ന ആരെയും ഞാൻ വെറുതെ വിടില്ല.
അവിടെ ഇനി ചെന്നിയിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.